മത്തായി അദ്ധ്യായം 4. അനന്തരം ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവിടെ പിശാചിന്റെ പ്രലോഭനത്തെ നേരിടാനായിരുന്നു അവൻ അങ്ങോട്ട് നയിക്കപ്പെട്ടത്. 40 ദിനരാത്രങ്ങൾ യേശു ഒന്നും ഭക്ഷിച്ചിരുന്നില്ല. അതിനുശേഷം അവന് വല്ലാതെ വിശന്നു. പിശാജ് യേശുവിനെ പ്രലോഭിപ്പിക്കാൻ എത്തി. പിശാജ് പറഞ്ഞു,
നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകുവാൻ കൽപ്പിക്കൂ.
യേശു അവനോട് മറുപടി പറഞ്ഞു,
തിരുവെഴുത്തുകളിൽ ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ട്, മനുഷ്യനെ ജീവിപ്പിക്കുന്നത് അപ്പം മാത്രമല്ല, ദൈവത്തിന്റെ തിരുവായിലൂടെ പുറത്തു വരുന്ന ഓരോ വചനത്തിലുമാണ് അവരുടെ ജീവൻ ആശ്രയിച്ചിരിക്കുന്നത്.
അനന്തരം പിശാജ് യേശുവിനെ വിശുദ്ധ നഗരമായ യെരുശലേമിലേക്ക് നയിച്ചു. പിശാജ് യേശുവിനെ ദൈവാലയത്തിൽ വളരെ ഉയർന്ന ഒരിടത്ത് നിർത്തി. പിശാജ് പറഞ്ഞു,
നീ ദൈവപുത്രനാണെങ്കിൽ താഴോട്ട് ചാടുക, എന്തെന്നാൽ തിരുവെഴുത്തുകളിൽ ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ, ദൈവം തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവരുടെ കൈകൾ നിന്റെ രക്ഷയ്ക്കെത്തും, നിന്റെ കാൽ പാറയിലിടിക്കാത്ത വിധം നിന്നെ പിടിക്കും.
യേശു മറുപടി പറഞ്ഞു,
തിരുവെഴുത്തുകളിൽ ഇങ്ങനെ കൂടെ എഴുതിയിട്ടുണ്ട്, നിന്റെ കർത്താവായ ദൈവത്തെ നീ ഒരിക്കലും പരീക്ഷിക്കരുത്.
അനന്തരം പിശാജ് യേശുവിനെ ഒരു വലിയ ഉയരമുള്ള മലയിലേക്ക് കൊണ്ടുപോയി. പിശാജ് യേശുവിനെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും കാണിച്ചു, അവിടങ്ങളിലെ മഹത്തായ കാര്യങ്ങളും കാണിച്ചു. പിശാജ് പറഞ്ഞു,
നീ എന്നെ നമസ്കരിച്ച് ആരാധിച്ചാൽ ഈ കണ്ടതെല്ലാം നിനക്ക് ഞാൻ തരാം.
യേശു പിശാചിനോട് പറഞ്ഞു,
സാത്താനെ എന്നെ വിട്ടു പോക, തിരുവെഴുത്തുകളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, കർത്താവായ ദൈവത്തെ നിങ്ങൾ ആരാധിക്കുക, അവനെ മാത്രം സേവിക്കുക.
പിശാജ് യേശുവിനെ വിട്ടുപോയി. അപ്പോൾ ഏതാനും ദൂതന്മാർ വന്ന് യേശുവിനെ പരിചരിച്ചു. യോഹന്നാൻ തടവിലാക്കപ്പെട്ടു എന്ന് യേശു കേട്ടു. അതിനാൽ യേശു ഗലീലയിലേക്ക് മടങ്ങി. അവൻ നസറത്തിൽ തങ്ങിയില്ല, ഗലീല തടാകത്തിനടുത്തുള്ള കഫർണഹൂം എന്ന നഗരത്തിലേക്ക് പോയ യേശു അവിടെ താമസിച്ചു. സെബൂലോന്റെയും നഫ്താലിയുടെയും പ്രദേശമാണ് കഫർണഹൂം. യെശയ്യ പ്രവാചകൻ പറഞ്ഞത് നിറവേറ്റാനായിരുന്നു അവൻ ഇത് ചെയ്തത്. യെശയ്യ പ്രവാചകൻ പറഞ്ഞു,
സമുദ്രത്തിലേക്കുള്ള വഴിയിൽ യോർദാൻ നദിയുടെ മറുകരയിൽ സെബൂലിന്റെയും നഫ്താലിയുടെയും ദേശം, ജാതികളുടെ ഗലീല ദേശം, ഈ ആളുകൾ ഇരുട്ടിലായിരുന്നു പാപത്തിൽ, പക്ഷേ അവർ ഒരു മഹത്പ്രകാശം കണ്ടു. ശവപ്പറമ്പ് പോലെ ഇരുണ്ട പ്രദേശത്ത് വസിക്കുന്ന ആളുകളുടെ മേൽ പ്രകാശം ഉദിച്ചു.
അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി. അവൻ ഇങ്ങനെയാണ് പ്രസംഗിച്ചത്,
മാനസാന്തരപ്പെടുവിൻ, എന്തെന്നാൽ സ്വർഗരാജ്യത്തിന്റെ വരവായി.
യേശു ഗലീല കടൽ തീരത്തുകൂടി നടക്കുകയായിരുന്നു. ശിമോൻ പത്രോസ്, അന്ത്രയോസ് എന്നീ സഹോദരന്മാരെ അവൻ കണ്ടു. മീൻപിടുത്തക്കാരായ അവർ കടലിൽ വല വീശുകയായിരുന്നു. യേശു പറഞ്ഞു,
വരൂ എന്നെ അനുഗമിക്കൂ, ഞാൻ നിങ്ങളെ വ്യത്യസ്തരായ മീൻപിടുത്തക്കാരാക്കാം, നിങ്ങളെ ഞാൻ ആളുകളാകുന്ന മീനെ പിടിക്കുന്നവരാക്കാം.
ശിമോനും അന്ത്രയാസും ഉടൻ വലകൾ ഉപേക്ഷിച്ചവനെ പിന്തുടർന്നു. യേശു ഗലീല കടൽ തീരത്തുകൂടിയുള്ള തന്റെ നടപ്പ് തുടർന്നു. സെബദിയുടെ മക്കളായ യാക്കോബിനെയും യോഹന്നാനെയും അവൻ കണ്ടു. അവർ പിതാവായ സെബദിയോടൊപ്പം വള്ളത്തിലായിരുന്നു. അവർ മീൻ പിടിക്കാൻ വലയൊരുക്കുകയായിരുന്നു. അവൻ അവരോട് തന്നോടൊപ്പം വരാൻ കൽപ്പിച്ചു. അതിനാൽ ആ സഹോദരന്മാർ ഉടൻ തങ്ങളുടെ പിതാവിനെയും വള്ളത്തെയും ഉപേക്ഷിച്ച് യേശുവിനെ പിന്തുടർന്നു. യേശു ഗലീലയിലെങ്ങും സഞ്ചരിച്ചു. അവൻ യഹൂദ പള്ളികളിൽ പഠിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ആളുകളുടെ എല്ലാ വ്യാധികളും രോഗങ്ങളും സുഖപ്പെടുത്തുകയും ചെയ്തു. യേശുവിനെ പറ്റിയുള്ള വാർത്തകൾ സൊറിയയിലെങ്ങും പരന്നു. ആളുകൾ രോഗികളായവരെ എല്ലാം അവന്റെ അടുത്തു കൊണ്ടുവന്നു. രോഗികൾ പലവിധത്തിലുള്ള രോഗങ്ങളും വേദനയുമുള്ളവരായിരുന്നു. ചിലർക്ക് വലിയ വേദന ഉണ്ടായിരുന്നു, ചിലരെ പിശാച് ബാധിച്ചിരുന്നു, ചിലർക്ക് അപസ്മാരം ബാധിച്ചിരുന്നു, ചിലർ തളർവാദ രോഗികളുമായിരുന്നു. യേശു എല്ലാവരെയും സുഖപ്പെടുത്തി. അനേകം പേർ യേശുവിനെ പിന്തുടർന്നു. അവർ ഗലീലയിൽ നിന്നും ദെക്കപ്പൊലിയിൽ നിന്നും പത്തു നഗരപ്രദേശം, യെരുശലേം, യഹൂദ്യ, യോർദാനക്കരെ എന്നീ ഇടങ്ങളിൽ നിന്നുള്ളവരായിരുന്നു.